بسم الله الرحمن الرحيم ما يود الذين كفروا من أهل الكتاب ولا المشركين أن ينزل عليكم من خير من ربكم والله يختص برحمته من يشاء والله ذو الفضل العظيم ما ننسخ من آية أو ننسها نأتي بخير منها أو مثلها ألم تعلم أن الله على كل شيء قدير ألم تعلم أن الله له ملك السماوات والأرض وما لكم من دون الله من ولي ولا نصير أم تريدون أن تسألوا رسولكم كما سئل موسى من قبل ومن يتبدل الكفر بالإيمان فقد ضل سواء السبيل ود كثير من أهل الكتاب لو يردونكم من بعد إيمانكم كفارا حسدا من عند أنفسهم من بعد ما تبين لهم الحق فاعفوا واصفحوا حتى يأتي الله بأمره إن الله على كل شيء قدير وأقيموا الصلاة وآتوا
الزكاة الله وبركاته بسم الله الرحمن الرحيم الحمد لله وبه نستعين وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين ثم أما بعد سهودر ماري الله سبحانه وتعالى تقوى لبراي ജീവിക്കുവാൻ എന്നോടൊന്ന പോലെ എല്ലാവരോടും ദീനിന്റെ പേരിൽ ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ് ഇന്ന് നമ്മൾ കിതാബ് തൗഹീദിൽ باب ما جاء من التغليظ في من عبد عند قبر رجل صالح فكيف اذا عبده എന്ന അധ്യായമാണ് വിശദീകരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ആദം സന്തതികൾ കുഫറിലും ഷിർക്കിലും അകപ്പെടാനുള്ള കാരണം എന്തെന്ന് വിശദീകരിക്കുന്ന അധ്യായം വിശദീകരിച്ചു ഇനി ഷിർക്കിനെ കാരണമാകുന്ന മാർഗമാകുന്ന മറ്റു ചില വിഷയങ്ങളാണ് ഷെയ്ഖ് ഇതിൽ ഈ അധ്യായത്തിൽ നൽകുന്നത് ഏതാനും അസറുകളുടെ വെളിച്ചത്തിൽ ഒരധ്യായം അധ്യായം അർത്ഥമാക്കുന്നത് ബാബു മാ ജാഅ മിന തഗ്ലീദ് ഫീ മൻ അബദ അല്ലാഹ ഇൻദ ഖബ്രി റജുലിൻ സാലിഹ് സാലിഹായ ഒരു വ്യക്തിയുടെ ഖബറിനരികിൽ അല്ലാഹുവിനെ ആരാധിക്കുന്നവരുടെ വിഷയത്തിൽ കർക്കശമായ നിലപാട് വന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം ബാബു മാജാ മിന തഗ്ലീദ് തഗ്ലീദ് എന്ന ഗല്ലബ യുഗല്ലി തഗ്ലീദ് എന്ന കർക്കശമാക്കുക പരുഷമാക്കി പെരുമാറുക ആരുടെ വിഷയത്തിൽ ഫീമൻ അബദല്ലാ അള്ളാഹുവിനെ ആരാധിച്ചവരുടെ വിഷയത്തിൽ എവിടെ ഇൻദ ഖബ്രി റജുലിൻ സാലിഹ് സാലിഹായ ഒരു മനുഷ്യന്റെ ഖബറിനരികിൽ അപ്പൊ സാലിഹായ ഒരു മനുഷ്യന്റെ ഖബറിനരികിൽ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുന്നവന്റെ വിഷയത്തിൽ വന്ന കർശനമായ നിലപാട് ആ വിഷയത്തെ പ്രതിപാദിക്കുന്ന അധ്യായം ഫകൈഫ ഇദാ അബദഹു സാലിഹായ വ്യക്തിയുടെ ഖബറിനരികിൽ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുന്നതിൽ വരെ താക്കീതും മുന്നറിയിപ്പും ശക്തമായ നിലപാടാണുള്ളത് അപ്പോൾ ഈ സാലിഹായ വ്യക്തി ആരാധിക്കപ്പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ അതാണ് ഫകൈഫ ഇദ അബദഹു ആ വിഷയത്തിൽ അസറുകൾ വഫി സഹീഹ് അൻ ആയിഷത്ത് റളിയല്ലാഹു അൻഹ أن أم سلمة ذكرت لرسول الله صلى الله عليه وسلم كنيسة رأتها بأرض الحبشة وما فيها من الصور، فقال: أولئك شرار الخلق عند الله، أولئك إذا مات فيهم الرجل الصالح أو العبد الصالح بنوا على قبره مسجدا وصوروا فيه تلك الصور، أولئك شرار الخلق عند الله. ഇമാം ബുഖാരി അവിടുത്തെ സഹീഹിൽ, അതുപോലെ ഇമാം മുസ്ലിം അവിടുത്തെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണിത്. വഫി സഹീഹ് സഹീഹിലുണ്ട്, എന്താണ് സഹീഹ് ബുഖാരിയിലുണ്ട് ഈ ഹദീസ്, സഹീഹ് മുസ്ലിമിലുണ്ട്. അൻ ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് നിവേദനം. അന്ന ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ ذكرت لرسول الله صلى الله عليه وسلم او رسول الله صلى الله عليه وسلم തങ്ങളോട് അനുസ്മരിച്ചു. എന്തിനെ? കനീസതൻ, ഒരു ചർച്ചിനെ, കനീസയെ, ക്രിസ്ത്യൻ പള്ളിയെ. റഅത്ഹ, ആ ചർച്ചിനെ, കനീസയെ അവർ കണ്ടത് ബി അറദിൽ ഹബശ, ഹബശയിലാണ്, അബിസീനിയ എന്ന് പറയുന്ന നാട്ടിൽ. അതേപോലെ വമാ ഫിഹ മിനസ്വർ, ആ കനീസയിലുള്ള, ക്രിസ്ത്യൻ പള്ളിയിലുള്ള ചിത്രങ്ങളെക്കുറിച്ചും അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അനുസ്മരിച്ചു. ഫഖാൽ, അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു: ഉലൈകി ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്. ഉലൈക്, അവിടെ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയോടുള്ള ഖിതാബ് ആയത് കാരണത്താൽ, അഭിസംബോധനയായത് കാരണത്താൽ ഉലൈകി എന്ന് ഖിറാഅത്തുണ്ട്, അക്കൂട്ടർ. ഷിറാറുൽ ഖൽഖ് ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ ഷിറാറുൽ ഖൽഖാണ്, സൃഷ്ടികളിൽ ഏറ്റവും മോശമായ സൃഷ്ടികളാകുന്നു. ഉലൈകി ഇദാമാ തഫീഹിം അർറജുലു സ്വാലിഹ്, അക്കൂട്ടർ. ഇദാമാ തഫീഹിം, അവരിൽ മരണപ്പെട്ടാൽ, അർറജുലു സ്വാലിഹ്, ഒരു സ്വാലിഹായ വ്യക്തി. അവിൽ അബ്ദു സ്വാലിഹ്, അല്ലെങ്കിൽ സ്വാലിഹായ ഒരു ദാസൻ. ബനു അലാ ഖബ്രിഹി മസ്ജിദ, ബനവ്, അവർ നിർമ്മിക്കും, അലാ ഖബ്രിഹി, അയാളുടെ ഖബറിന്മേൽ, മസ്ജിദൻ, പള്ളി. വസവ്വറു ഫീഹി, ആ പള്ളിയിൽ അവർ രൂപപ്പെടുത്തും, തിൽകസ്വർ, ആ കണ്ടതായ അതുപോലുള്ള രൂപങ്ങൾ. ഉലൈക്, അക്കൂട്ടർ, ഷിറാറുൽ ഖൽഖ് ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശമായ പടപ്പുകളാകുന്നു. ഇതാണ് ഹദീസ്. ഈ ഹദീസിന്റെ താലീഖായി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്: ഫഹാഉലൈ, ഇക്കൂട്ടർ അഥവാ നസാറാക്കൾ, ക്രൈസ്തവർ, ജമഉ ബൈനൽ ഫിത്നതൈനി, രണ്ട് ഫിത്നകളാണ് ഒരുമിച്ച് കൂട്ടിയത്. രണ്ട് ഫിത്നകൾ, രണ്ട് ഫസാദുകൾ, കുഴപ്പങ്ങൾ. ഒന്ന് ഫിത്നത്തുൽ ഖുബൂർ, ഖബറിനാലുള്ള ഫിത്നയും, മറ്റൊന്ന് ഫിത്നത്തുൽ തമാസീൽ, തിംസാൽ, തമാസീൽ നമ രൂപങ്ങൾ, പ്രതിമകൾ, ചിത്രങ്ങൾ, അവയാലുള്ള ഫിത്നയും. ഇവരൊരുമിച്ച് കൂട്ടി എന്നാണ് ഖബർ, കെട്ടിയുയർത്തുക, ഖബർ ആരാധനാലയമാക്കുക എന്ന ഫിത്ന, അവിടെ ചിത്രങ്ങൾ പ്രതിഷ്ഠിക്കുക, ചിത്രങ്ങൾ വെക്കുക എന്നുള്ള, പ്രതിമകൾ വെക്കുക എന്നുള്ള ഫിത്ന, ഈ രണ്ടും അവർ ചെയ്തു. ഇതാണ് ഇവിടെ ഷെയ്ഖ് ഉണർത്തുന്നത്. അപ്പോൾ ഇവിടെ ഖബറുകൾ ആരാധനാലയങ്ങളാക്കുക എന്ന ഏർപ്പാട്, അത് ക്രൈസ്തവർ ചെയ്തതിനെ ഉമ്മു സലമ റളിയല്ലാഹു തആല അനുസ്മരിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: ആ പണി ചെയ്യുന്നവർ അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും മോശക്കാരാണ്, തിന്മയുടെ വാക്താക്കളാണ്. എന്താ അവർ ചെയ്തത്? ഖബറുകളെ മസ്ജിദുകളാക്കി. മസ്ജിദ് എന്ന് പറഞ്ഞാൽ എന്താ? ആരാധിക്കുന്ന ഇടം എന്നാണ്, സുജൂദിന് ചെയ്യുന്ന സ്ഥലം. സുജൂദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിനയപ്രകടനാണ്. അപ്പോൾ ഇബാദത്തിനെ മൊത്തത്തിൽ ഈ പ്രയോഗത്തിൽ ഉദ്ദേശിക്കും. ആരാധന നിർവഹിക്കുവാനുള്ള ഇടമാക്കുക എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: ജുഇലത്തിൽ അർദു മസ്ജിദം വതഹൂറ, ഭൂമി എനിക്ക് മസ്ജിദും തഹൂറുമാക്കിയിരിക്കുന്നു, ശുദ്ധി വരുത്താനുള്ളതും അതേപോലെ തന്നെ ആരാധന നിർവഹിക്കാനുള്ള ഇടവുമാക്കിയിരിക്കുന്നു എന്നാണ്. അപ്പൊ ആരാധന നടത്താനുള്ള ഇടമാക്കിയിട്ട് ഖബറുകളെ മാറ്റുക, ഒന്നുകിൽ ഖബറുകൾ ആരാധനാലയങ്ങളാക്കി കെട്ടി ഉയർത്തിയിട്ട് ഖബറമ്പുറത്ത് കെട്ടിണ്ടാക്കുക, അല്ലെങ്കിലോ ഖബറുകൾ ഉള്ളയിടം ആരാധനയ്ക്ക് വേണ്ടിയിട്ട് തെരഞ്ഞെടുക്കുക. പല മുസ്ലിമീങ്ങളും ഏറെ പരീക്ഷിക്കപ്പെട്ട ഒരു വിഷയം കൂടിയാണിത്. ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഏതെങ്കിലും മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബറിന്റെ പരിസരം ആ ഖബറിനാൽ അനുഗ്രഹീതമാണ് എന്നാണ്. അതേപോലെ നബിമാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബറിന്റെ പരിസരം അത് അനുഗ്രഹീതമാണ് എന്നാണ്. അതിനാലാണ് അവിടെ നിസ്കരിക്കാനും അവിടെ ദുആ ഇരക്കാനും അവിടെ പ്രത്യേകം ഇബാദത്ത് എടുക്കുവാനും ആളുകൾ താല്പര്യം കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ഖബറുകളെ പള്ളികളാക്കുക എന്നാണ് രണ്ട് ഉദ്ദേശമാണ് അവിടെ. ഒന്ന്, ഖബറിന്റെ പുറത്ത് പള്ളി നിർമ്മിക്കുക, അല്ലെങ്കിൽ ആ സ്ഥലം ആരാധിക്കുവാനുള്ള സ്ഥലമാക്കിയിട്ട് സ്വീകരിക്കുക. ഖബർ നിർമ്മിക്കുന്നതും ഖബറിടം ആരാധന നിർവഹിക്കാനുള്ള സ്ഥലമാക്കി പ്രത്യേകം സ്വീകരിക്കുന്നതും അത് രണ്ടും ശിർക്കിനുള്ള വസീലയായത് കാരണത്താൽ സമൂഹം വളരെ പെട്ടെന്ന് ഷിർക്കിൽ അതിനാൽ ആപതിക്കുമെന്നതിനാലും ദീനുൽ ഇസ്ലാമിൽ ശക്തമായ നിലപാടാണ് ഈ വിഷയത്തിലുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ശപിക്കുകയും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ദൂരെയാക്കുകയും അപ്രകാരം അള്ളാഹുവിന്റെ പടപ്പുകളിൽ നീചന്മാർ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരം ഏർപ്പാടുകൾ നിർവഹിക്കുന്നവരെ. അതിന്റെ ചില അസറുകൾ കൂടി ഇൻഷാല്ലാ വഴിയെ നമുക്ക് വരുന്നുണ്ട്. ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി കിതാബ് തൗഹീദിൽ തുടർന്ന് പറയുന്നത് വലഹുമ അൻഹ വലഹുമ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേർക്കും ഉണ്ടെന്നാണ് ഇമാം ബുഖാരി ഇമാം മുസ്ലിം റഹിമഹുമല്ലാ അവർക്കുണ്ട്. അൻഹ അനഹന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹയെ തൊട്ട് അനഹന്ന ഇവിടെ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഖാലസ് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ് ലമ്മ നസല ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ചില റിവായത്തുകളിൽ ലമ്മ നുസില ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ വന്നപ്പോൾ എന്താ വന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് മരണം വന്നപ്പോൾ, മരണം വന്നിറങ്ങിയപ്പോൾ, ആ അർത്ഥത്തിലാണ് ആ പ്രയോഗം ലമ്മ നസല ബി റസൂലില്ലാ അല്ലെങ്കിൽ ലമ്മ നുസില ബി റസൂലില്ലാ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. തിരുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് മരണം വന്നണഞ്ഞപ്പോൾ, മരണാസന്നനായപ്പോൾ തഫിഖ യത്റഹു ഖമീസത ലഹു അലാ വജ്ഹിഹി തഫിഖ യത്റഹു, തിരുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എടുത്തിടാൻ തുടങ്ങി ഖമീസത ലഹു തിരുനബിയുടെ ഒരു വസ്ത്രം അലാ വജ്ഹിഹി തന്റെ തിരുമുഖത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മുഖത്തേക്ക് തിരുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരു വസ്ത്രം ഇടാൻ തുടങ്ങി. ഫൈദഖ്തമ ബിഹ കശഫഹ ഫൈദഖ്തമ ബിഹ, ആ വസ്ത്രം കാരണത്താൽ തിരുനബിക്ക് ശ്വാസം മുട്ടുമ്പോൾ, ഇഖ്തമ എന്ന ശ്വാസം ഇടുങ്ങുക മുട്ടുക, ബിഹ എന്ന ബിസബബി ആദിഹിൽ ഖമീസ, ഈ വസ്ത്രം കാരണത്താൽ തിരുനബിക്ക് ശ്വാസം മുട്ടുമ്പോൾ കശഫഹ, തിരുനബി എന്ത് ചെയ്യും? ആ വസ്ത്രം നീക്കിയിടും. ഫഖാല വഹുവ കദാലിക്, ആ അവസ്ഥയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ, യഹൂദരുടെയും നസാറാക്കളുടെയും മേൽ അല്ലാഹുവിന്റെ ലഅനത്ത്. ലഅനത്ത് എന്ന് പറഞ്ഞാൽ അൽ ഇബാദ് മിനർ റഹ്മ, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ദൂരെയാക്കലാണ്. അല്ലാഹുവിന്റെ കാരുണ്യമില്ല, അല്ലാഹുവിന്റെ കാരുണ്യം അല്ലെങ്കിൽ ശാപാണ്, അപ്പൊ അല്ലാഹുവിന്റെ ശാപം വരാൻ ഉള്ള ദുആയാണ്. യഹൂദ ക്രൈസ്തവരുടെ മേൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ. ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം, അവർ അവരുടെ നബിമാരുടെ ഖബറുകളെ സ്വീകരിച്ചു മസാജിദ് മസ്ജിദുകളായി. യുഹസിറു മാസനഉ യുഹസിർ, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു യുഹസിറു മാസനഉ, യഹൂദ ക്രൈസ്തവർ ചെയ്തതിനെ കുറിച്ച് റസൂലുള്ള മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. മരണാസന്നനായി കിടക്കുമ്പോൾ യഹൂദ ക്രൈസ്തവരുടെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ, അവരവരുടെ നബിമാരുടെ ഖബറുകളെ മസ്ജിദുകളായി സ്വീകരിച്ചു എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിലൂടെ യുഹദ്ദിറു മാ സനഉ അവർ ചെയ്തതിനെ കുറിച്ച് റസൂലുള്ള മുന്നറിയിപ്പ് നൽകുകയാണ്. വലൗല ദാലിക് അങ്ങനെയില്ലായിരുന്നുവെങ്കിൽ ആ ഒരു മുന്നറിയിപ്പില്ലായിരുന്നുവെങ്കിൽ ഉബിരിസ ഖബ്റുഹു തിരുനബിയുടെ ഖബറിനെ വെളിയിലാക്കുമായിരുന്നു. ഉബിരിസ എന്നാണ് ഉദ്ഹിറ എന്നാണ്, നമ്മുടെ വീടിന് പുറത്ത് ഒന്നുകിൽ ബഖീ ഖബർസ്ഥാനിൽ ആ രീതിയിലാക്കപ്പെടുമായിരുന്നു. ഗൈറ അന്നഹു ഖുശിയ അൻ യുത്തഖദ മസ്ജിദ ഗൈറ അന്നഹു എന്നാൽ തിരുനബി ഖശിയ എന്ന് വായനുണ്ട്, റിവായത്തുണ്ട്. ഖശിയ തിരുനബി ഭയന്നു അൻ യുത്തഖദ മസ്ജിദ തന്റെ ഖബറിടം മസ്ജിദായി സ്വീകരിക്കപ്പെടുന്നത്. ചില റിപ്പോർട്ടിൽ ഖുശിയ എന്നാണ്, ഭയപ്പെട്ടു എന്ന് പറഞ്ഞാൽ സഹാബികൾ ഭയന്നു ആ യുദ്ധഹദ മസ്ജിദ ഖബറിടം പള്ളിയായി സ്വീകരിക്കപ്പെടുന്നത്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ അത് വെളിയിലായില്ല, പുറത്തായില്ല. പിന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജറയുടെ അകത്താണ് ആക്കിയത്. എന്തുകൊണ്ട്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിടം അത് മസ്ജിദാക്കപ്പെടുമെന്ന് ഭയന്നു തിരുനബി ഭയന്നു ഗൈറ അന്നഹു ഖശിയ അല്ലെങ്കിൽ ഗൈറ അന്നഹു ഖുശി എന്നാണ് അവിടെ ഭയന്നതപ്പോൾ സഹാബത്താണ്. ഏതായാലും ഇവിടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണാസന്നനായ വേളയിൽ പറഞ്ഞ വാക്കുകളാണ്. തിരുനബിയുടെ മരണവേളയിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ് ഈ രംഗത്തിനൊക്കെ സാക്ഷിയായത്. കാരണം അവരുടെ ദിവസം, അവരുടെ ദിവസം എന്ന് പറഞ്ഞാൽ സാധാരണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 9 ഭാര്യമാർക്കിടയിൽ തന്റെ നാളുകളെ വീതിക്കും, നറുക്കിടും. എന്നിട്ട് ഓരോ ഭാര്യമാരുടെ വീട്ടിൽ ഓരോ ദിവസം എന്നാണ് ആ നറുക്ക് പ്രകാരം ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് കിട്ടേണ്ട ദിവസം, ആ ദിവസത്തിലാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിങ്കളാഴ്ച വഫാത്തായത്. മരണാസന്നനായ ആ നാളുകളിലൊക്കെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് തിരുനബി താമസിക്കുന്നത്. പക്ഷേ മരണം വരിച്ച ദിവസം അത് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് നറുക്ക് വീഴുന്ന ആ ദിവസമായിരുന്നു. അന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹുജ്റയിൽ അറയിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മടിയിലും മാറിലുമായി തലവെച്ചാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തരുണത്തിൽ പറഞ്ഞ വിഷയമാണ് ഇവിടെ പറയുന്നത്. മരണാസന്നനായ തിരുനബിയുടെ സക്രാത്തിന്റെ വേളയിൽ ഒരു ഖബീസത്ത് ഒരു വസ്ത്രം തിരുനബി തന്റെ മുഖത്തേക്ക് വലിച്ചിട്ടു, വലിച്ചിടാൻ തുടങ്ങി. ശ്വാസം മുട്ടുമ്പോൾ ആ മുണ്ട് മുഖത്തുള്ളത് കാരണത്താൽ ശ്വാസം ഇടുങ്ങുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് നീക്കും. എന്നിട്ട് തിരുനബി ആ അവസ്ഥയിൽ കടന്ന് പറയുകയാണ്, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ്. യഹൂദ ക്രൈസ്തവരുടെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ, അവർ അവരുടെ നബിമാരുടെ ഖബറുകൾ മസ്ജിദുകളാക്കി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മസ്ജിദുകളാക്കൽ? ഒന്നുകിൽ ആ ഖബറിടം ആരാധന നിർവഹിക്കാനുള്ള ഇടാക്കി, അള്ളാഹ്ക്ക് ആരാധിക്കുക പക്ഷേ ഖബറിനടുത്ത്, അല്ലെങ്കിൽ ആ ഖബറുകൾ ആ ഖബറുകളുടെ മേൽ ആരാധനാലയങ്ങൾ പണിയുക, അൽ ബിനാ വലൽ ഖുബൂർ ഖബറിന്മേൽ പണിയുക. ഖബറിന്മേൽ പണിയലും ഖബറിടം അള്ളാഹുവിനെ ഇബാദത്തെടുക്കുവാൻ പ്രത്യേകം ഇടമാക്കി സ്വീകരിക്കലും ഷിർക്കിനുള്ള വസീലയാണ്. കൂടുതൽ ആളുകളും പെട്ടെന്ന് ഖബറിലേക്ക് ഷിർക്കിലേക്ക് കൂപ്പുകുത്തുന്ന ഷിർക്കിന്റെ പ്രധാനപ്പെട്ട രണ്ട് വസീലകളാണിവ എന്നതിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷയത്തിൽ തന്റെ നിലപാട് ശക്തമായി കർശനമായി പറയുകയുണ്ടായത്. യുഹദ്ദിറു മാ സനഉ യഹൂദ ക്രൈസ്തവർ ചെയ്തതിനെ കുറിച്ച് റസൂലുള്ള മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. വലൗലാ ദാലിക് ഉബിരിസ ഖബ്റുഹു ഗൈറ അന്നഹു ഖുശിയ ഔ ഗൈറ അന്നഹു ഖശിയ അൻ യുത്തഖദ മസ്ജിദ. അതില്ലായിരുന്നുവെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ മുന്നറിയിപ്പ് ഇല്ലായിരുന്നുവെങ്കിൽ തിരുനബിയുടെ ഖബർ ആയിഷമ്മയുടെ ഹുജറയിലാകുമായിരുന്നില്ല. പിന്നെയോ ഉബിരിസ ഖബ്റുഹു ഖബർ അത് ഹുജറക്ക് പുറത്ത് ബഖീ ഖബർസ്ഥാനിലൊക്കെ അത് ആക്കുമായിരുന്നു. പക്ഷേ സഹാബികൾ ഭയന്നു, തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഭയന്നു ഖബറിടം മസ്ജിദായി സ്വീകരിക്കപ്പെടും എന്നത്. അതിനാൽ മുന്നറിയിപ്പുണ്ടായി ഖബറിടം ആയിഷ റളിയല്ലാഹു തആലയുടെ ഹുജറക്ക് അകത്ത് തന്നെ ആക്കുകയുമുണ്ടായി. ഈ ഹദീസും ഇമാം ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്തതാണ്, ആ ഹദീസാണ്. അതുകൊണ്ടാണ് അഖ്റജാഹു എന്ന് പറഞ്ഞത്. വലി മുസ്ലിമിൻ അൻ ജുന്ദബ് ഇബ്നു അബ്ദില്ല, ജുന്ദബ് ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിമിനുണ്ട്, മുസ്ലിമിന്റെ സഹീഹിലുണ്ട്. ഖാൽ ജുന്ദബ് ഇബ്നു അബ്ദില്ല പറയുകയാണ്, സമീഉത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ല അൻ യമൂത ബി ഖംസ وهو يقول اني ابرا الى الله ان يكون لي منكم خليل فان الله قد اتخذني خليلا كما اتخذ ابراهيم خليلا ولو كنت متخذا من امتي خليلا لاتخذت ابا بكر خليلا الا وان من كان قبلكم كانوا يتخذون قبور انبيائهم مساجد الا فلا تتخذوا القبور مساجد فاني انهاكم عن ذلك. ജുന്ദബ് ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, സമീഉത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ല അൻ യമൂത ബി ഖംസ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെടുന്നതിന്റെ അഞ്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ കേട്ടു, മരിക്കുന്നതിന് അഞ്ച് ദിവസം മുമ്പ് എന്ന് പറഞ്ഞാൽ തിരുനബി വഫാത്താകുന്നത് തിങ്കളാഴ്ച, അപ്പൊ തിങ്കൾ, ഞായർ, ശനി, വെള്ളി, വ്യാഴം, ഈ അഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേട്ടു എന്നാണ്. എന്താ കേട്ടത്? وهو يقول تيرنبي صلى الله عليه وسلم തങ്ങൾ പറയുന്നു, ഇന്നി അബ്റഊ ഇലല്ലാഹ് അൻ യകൂന ലീ മിൻകും ഖലീൽ, അല്ലാഹുവിലേക്ക് ഞാൻ ബരിയാണ്, എന്റെ നിരപരാധിത്വം പ്രഖ്യാപിക്കുകയാണ്. അൻ യകൂന ലീ മിൻകും ഖലീൽ, നിങ്ങളിൽ നിന്ന് എനിക്കൊരു ഖലീൽ ഉണ്ടാകുന്നതിനെ തൊട്ട്. കാരണം ഫഇന്ന അല്ലാഹ ഖദ് തഖദനി ഖലീല, അല്ലാഹു എന്നെ ഖലീലായി സ്വീകരിച്ചിരിക്കുന്നു. കമ തഖദ ഇബ്രാഹിം ഖലീല, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ ഖലീലായി സ്വീകരിച്ചതുപോലെ. അപ്പോ നമ്മൾ ഉമ്മത്തികളിൽ നിന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ഖലീൽ ഉണ്ടാകുക എന്നത് ഇല്ല. അതിൽ നിന്ന് അള്ളാഹുവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബറാഅത്ത് തേടിയിട്ടുണ്ട്. കാരണം എന്താ? റസൂലിനെ അള്ളാഹു ഖലീലായി സ്വീകരിച്ചു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹു സുബ്ഹാന തആല ഖലീലായി സ്വീകരിച്ചതുപോലെ. ഖലീൽ എന്ന് പറഞ്ഞാൽ എന്താ? നിറഞ്ഞ സ്നേഹം എന്നാണ്. ഹൃദയത്തിൽ, ആത്മാവിൽ, ശരീരത്തിൽ നിറഞ്ഞ സ്നേഹം. മഹബ്ബത്തുൻ തതഖല്ലലുൽ ഖുലൂബ് വൽ അർവാഹ് വൽ അബ്ദാൻ, ശരീരങ്ങളിൽ, ഹൃദയങ്ങളിൽ, ആത്മാക്കളിൽ നിറഞ്ഞു കുടികൊള്ളുന്ന സ്നേഹം. ആ സ്നേഹമുള്ള, അവിധം സ്നേഹിക്കുന്ന വ്യക്തി, അതാണ് ഖലീൽ, അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടുന്ന വ്യക്തി, അതാണ് ഖലീൽ. അങ്ങനെയുള്ളൊരു ഖലീൽ ഉമ്മത്തുകളിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ഇല്ല. വലൗ കുൻതു മുത്തഖിദൻ മിൻ ഉമ്മത്തി ഖലീലൻ, എന്റെ ഉമ്മത്തികളിൽ നിന്ന് ഞാനൊരു ഖലീലിനെ സ്വീകരിച്ചിരുന്നുവെങ്കിൽ, ലത്തഖത്തു അബൂബക്കറിൻ ഖലീല, അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ ഖലീലായി ഞാൻ സ്വീകരിക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. കാരണം എന്താ? അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന് അത്രമാത്രം സ്ഥാനം തിരുനബിയുടെ അടുക്കലുണ്ട്. ഈ ഉമ്മത്തികളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് അതിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. പക്ഷേ അബൂബക്കർ റളിയല്ലാഹുവിനെ പോലും റസൂലുള്ള ഖലീലായി സ്വീകരിച്ചിട്ടില്ല. എന്നിട്ട് തിരുനബി പറയുകയാണ്, അല വഇന്ന മിൻ മൻ കാന ഖബലകും, അല അറിയുക, വഇന്ന മൻ കാന ഖബലകും, നിങ്ങളുടെ മുമ്പുണ്ടായിരുന്നവർ, കാനു യത്തഖിദൂന ഖുബൂർ അംബിയാഇഹിം മസാജിദ്, അവർ അവരുടെ നബിമാരുടെ ഖബറുകളെ മസ്ജിദുകളായി സ്വീകരിക്കുമായിരുന്നു. നബിമാരുടെ ഖബറുകളെ മസ്ജിദായി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ ആ ഖബറിടങ്ങളിൽ ഇബാദത്തിന് ഇടം കാണുകയും അവിടെ ഇബാദത്തെടുക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ ഖബറുകൾ ആരാധനാലയങ്ങളായി കെട്ടിയുണ്ടാക്കുക, ഇങ്ങനെ സ്വീകരിക്കുമായിരുന്നു. അലാ ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ്, അതുകൊണ്ട് അറിയുക, നിങ്ങൾ ഖബറുകളെ മസ്ജിദുകളായി സ്വീകരിക്കരുത്. ചില റിപ്പോർട്ടുകളിൽ ഖുബൂർ അംബിയാഇഹിം വസാലിഹൈഹിം എന്നുണ്ട്, അവരുടെ നബിമാരുടെയും സാലിഹീങ്ങളുടെയും ഖബറുകളെ മസ്ജിദുകളായി സ്വീകരിച്ചിരുന്നു എന്നാണ്. ഇവിടെ ഷെയ്ഖ് കൊടുത്ത റിവായത്തിൽ ഖുബൂർ അംബിയാഇഹിം. അലാ ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ്, നിങ്ങൾ ഖബറുകളെ മസ്ജിദുകളായി സ്വീകരിക്കരുത്. ഫഇന്നി, കാരണം ഞാൻ, അൻഹാകും അൻ ദാലിക്, അതിനെ തൊട്ട് നിങ്ങളെ വിരോധിക്കുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തികളെ വിരോധിച്ചിട്ടുണ്ട്, ഖബറിടങ്ങളെ ആരാധനാലയങ്ങളായി സ്വീകരിക്കുന്നത്. എങ്ങനെ? ഒന്നുകിൽ ഖബറിടങ്ങൾ പള്ളികളാക്കി ഉയർത്തുക, എടുപ്പുണ്ടാക്കി ഉയർത്തുക, അല്ലെങ്കിൽ ഖബറിടങ്ങളെ ആരാധിക്കുവാനുള്ള സ്ഥലമായിട്ട് സ്വീകരിക്കുക. മഹാ വ്യക്തിത്വങ്ങളും പുണ്യാളന്മാരും അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടം, അതിനാൽ ബർക്കത്തുള്ള ഇടമാണെന്ന് വിചാരിച്ചിട്ടാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, അങ്ങോട്ട് ദുആയിരക്കാനും അങ്ങോട്ട് പിന്നെ ആരാധനകൾ നിർവഹിക്കാനൊക്കെ പോകുന്നത്. അത് ഷിർക്കിലേക്കുള്ള വസീലയാണ് എന്നതിനാലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അതിനെ വിരോധിച്ചത്. ഇവിടെ ഇമാം മുസ്ലിമിന്റെ റിവായത്ത്, ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഫഖദ് നഹ അൻഹു ഫീ ആഖിരി ഹയാതിഹി, ഫഖദ് നഹ അൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇതിനെ വിരോധിച്ചു, ഖബറിടം മസ്ജിദാക്കുന്നതിനെ വിരോധിച്ചു, ഫീ ആഖിരി ഹയാതിഹി, തന്റെ ജീവിത നാളുകളിലെ അവസാനത്തിൽ. സുമ്മ ഇന്നഹു, എന്ന് മാത്രമല്ല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലഅന വഹുവ ഫി സിയാഖ്, മരണാസനനായി കിടക്കവേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശപിച്ചു, മൻ ഫഅലഹു, അങ്ങനെ പ്രവർത്തിക്കുന്നവരെ. അതായത് ഖബറിടം മസ്ജിദാക്കരുത് എന്നത് അവസാന നാളുകളിൽ വിരോധിക്കുകയാണ്, എന്നിട്ട് മരണാസനനായപ്പോൾ അങ്ങനെ ചെയ്യുന്നവരെ ശപിക്കുകയും ചെയ്തു. അപ്പൊ എത്രമാത്രം ഗൗരവമുള്ളൊരു വിഷയമാണ് മഖ്ബറകൾ ആരാധിക്കപ്പെടുന്ന ഇടമാക്കുക, മഖ്ബറകളെ ആരാധിക്കുവാൻ ഇടമായി കാണുക എന്നുള്ളത് എന്ന് ഷേഖ് പറയുകയാണ്. വസ്സലാത്തു ഇൻദഹാ മിൻ ദാലിക്, ഖബറുകൾക്കരികിൽ നമസ്കരിക്കുന്നത് അതിൽപ്പെട്ടതാണ്. അതിൽപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ ഈ വിരോധിക്കപ്പെട്ടതിൽപ്പെട്ടതാണ്, ഷിർക്കിലേക്ക് വസീലയാകും എന്നതിനാൽ. വഇല്ല യുബ്ന മസ്ജിദുൻ, പള്ളി നിർമ്മിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ശരി. അപ്പൊ പള്ളി നിർമ്മിക്കപ്പെട്ടിട്ടില്ല, പക്ഷേ ഖബറിടം ആളുകൾ നമസ്കരിക്കാൻ ഇടമാക്കിയിട്ടുണ്ട് എങ്കിൽ ഈ ഗണത്തിലാണ് പെടുക. അത് വിരോധിക്കപ്പെട്ടതാണ്, അതിനാൽ ശപിക്കപ്പെടും. വഹുവ ഫീ മാഅന ഖൗലിഹ ഖുശിയ അൻ യുത്തഖദ മസ്ജിദ, അല്ലെങ്കിൽ ഖശിയ അൻ യുത്തഖദ മസ്ജിദ. വഹുവ, പള്ളി നിർമ്മിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഖബറിനരികിൽ നമസ്കരിക്കുക എന്നുള്ളത് ഫീ മാഅന ഖൗലിഹ, ആയിഷ റളിയല്ലാഹു തആലയുടെ വാക്കിന്റെ അർത്ഥപരിധിയിൽപ്പെടും. എന്താ അവരുടെ വാക്ക്? ഖശിയ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭയപ്പെട്ടു, അൻ യുത്തഖദ മസ്ജിദ, ഖബറിടം മസ്ജിദായി സ്വീകരിക്കപ്പെടുന്നത് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിടം മസ്ജിദായി സ്വീകരിക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭയന്നു, അല്ലെങ്കിൽ സഹാബികൾ ഭയന്നു എന്ന് ആയിഷ റളിയല്ലാഹു തആലാ പറഞ്ഞല്ലോ. ആ അർത്ഥപരിധിയിലാണ് ഖബറിന്റെ അടുത്ത് നിസ്കരിക്കലും പെടുക എന്നാണ് പറയുന്നത്. പള്ളി ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ശരി. ഫൈന സഹാബ ലം യകൂനു ലിയബ്നു ഹൗല ഖബ്രിഹി മസ്ജിദ, ഫൈന സഹാബ, കാരണം സഹാബികൾ, ലം യകൂനു ലിയബ്നു ഹൗല ഖബ്രിഹി മസ്ജിദ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിനു ചുറ്റും പള്ളി ഉണ്ടാക്കുന്നവരായിരുന്നില്ല. സഹാബികൾ ആരും ഖബറിനു ചുറ്റും പള്ളി ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, അങ്ങനെ നിർമ്മിക്കുന്നവരുമല്ല. അവ പിന്നെന്താ ഇവിടെ ഉദ്ദേശം? ഇവിടെ ഉദ്ദേശം ആ ഖബറിനടുത്ത് പോയിട്ട് നിസ്കരിക്കുക എന്നുള്ളതാണ്. വകുല്ലു മൗദിഇൻ ഖുസിദത്തി സ്സലാത്തു ഫീഹി ഫഖദ് ഉത്തഖിദ മസ്ജിദ, വകുല്ലു മൗദിഇൻ ഖുസിദത്തി സ്സലാത്തു ഫീഹി, നമസ്കാരം ഉദ്ദേശിക്കപ്പെടുന്ന എല്ലാ സ്ഥലവും, വകുല്ലു മൗദിഇൻ, എല്ലാ സ്ഥലവും, ഖുസിദത്തി സ്സലാത്തു ഫീഹി, അവിടെ നമസ്കാരം ഉദ്ദേശിക്കപ്പെടുന്നു എങ്കിൽ, ഫഖദ് ഉത്തഖിദ മസ്ജിദ, ആ ഇടം മസ്ജിദായി സ്വീകരിക്കപ്പെട്ടു. അവിടെ എടുപ്പുണ്ടായിക്കൊള്ളുന്നില്ല, നിർമ്മാണം ഉണ്ടായിക്കൊള്ളുന്നില്ല, പിന്നെയോ അവിടെ നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ അത് മസ്ജിദായി മാറി. ബൽകുല്ലു മൗദിഇൻ യുസല്ലി ഫീഹി, അല്ലെങ്കിൽ യുസല്ല ഫീഹി, ബൽകുല്ലു മൗദിഇൻ, എന്ന് മാത്രമല്ല കുല്ലു മൗദിഇൻ യുസല്ല ഫീഹി, നമസ്കരിക്കപ്പെടുന്ന എല്ലാ സ്ഥലവും, യുസമ്മ മസ്ജിദ, അതിന് മസ്ജിദ് എന്ന് പേര് വിളിക്കപ്പെടും. കമഖാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ, ജുഇലത് ലീ അൽ അർദു മസ്ജിദൻ വ തഹൂറ തഹൂറ, എനിക്ക് ഭൂമിയെ മസ്ജിദും തഹൂറുമാക്കി നിശ്ചയിച്ചിരിക്കുന്നു, നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ എടുപ്പുണ്ടായിക്കൊള്ളുന്നില്ല, പിന്നെയോ നമസ്കാരം ഉദ്ദേശിക്കുന്ന സ്ഥലമാണോ, അതിന് മസ്ജിദ് എന്ന് പറയും. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, എനിക്ക് ഭൂമി മുഴുവനും അത് മസ്ജിദായി നമസ്കരിക്കുന്ന ഇടമായി സ്ഥലമായി, വതഹൂറൻ ശുദ്ധി വരുത്താനുള്ള വസ്തുവായി എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഭൂമിയിൽ വെള്ളമുണ്ട്, ആ വെള്ളം കൊണ്ട് ശുദ്ധി വരുത്താം. വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ ഉപയോഗിക്കാൻ ന്യായമായ തടസ്സമുണ്ടായി എങ്കിൽ മണ്ണ് ഉപയോഗിച്ച് തയ്മം ചെയ്ത് ശുദ്ധി വരുത്താം. ആ നിലക്കാണ് തഹൂറൻ എന്ന് പറയുന്നത്. തഹൂർ എന്ന് പറഞ്ഞാൽ ശുദ്ധി വരുത്താനുള്ള ആ ദ്രവ്യം. അത് വെള്ളമാണെങ്കിൽ വെള്ളം, അല്ലെങ്കിൽ വെള്ളത്തിന് പകരം മണ്ണാണെങ്കിൽ മണ്ണ്, അല്ലെങ്കിൽ ശുദ്ധമായ ഭൂതലം. ഈ ഹദീസും ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്നിട്ട് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പിന്നെ തുടർത്തി പറയുന്നത്, വലി അഹ്മദ ബിസനദിൻ ജയ്യിദ്, ഇമാം അഹ്മദിന് ജയ്യിദായ സനദോടുകൂടി ഒരു റിവായത്തുണ്ട് മുസ്നദിൽ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു മർഫുഅൻ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് മർഫുആയ നിവേദനം. മർഫുആയിട്ട് നിവേദനം എന്നാണ് എന്താ? നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി നിവേദനം. ഇബ്നു മസ്ഊദിന്റെ വാക്കല്ല റളിയല്ലാഹു തആല അൻഹു. ഇബ്നു മസ്ഊദിന്റെ വാക്കാണെങ്കിൽ ഇബ്നു മസ്ഊദ് മൗഖൂഫൻ എന്നാ പറയാം, അദ്ദേഹത്തിന്റെ വാക്കാണെങ്കിൽ. മർഫുഅൻ എന്ന് പറയുമ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കാണ്. എന്താ തിരുനബി പറഞ്ഞത്? ഇന്ന മിൻ ശിറാറിന്നാസ്, ജനങ്ങളിൽ ഏറ്റവും നീചന്മാർ ആയിട്ടുള്ളവർ, മൻ തുദ്രികുഹു സാഅതു വഹും അഹ്യാ, അവർ അന്ത്യനാൾ ആരെയാണ് പിടികൂടുന്നത്? അവരെയാണ്. അപ്പൊ അന്ത്യനാൾ സംഭവിക്കുമ്പോൾ ഹാജറുള്ളവർ അവരാണ് ജനങ്ങളിൽ നീചന്മാർ. വഹും അഹ്യാ, അപ്പൊ അന്ത്യനാൾ സംഭവിക്കുമ്പോൾ ജീവനോടിരിക്കുന്നവർ ആരോ അവരാണ് ജനങ്ങളിൽ നീചന്മാർ. വല്ലദീന യത്തഖിദൂന അൽഖുബൂർ മസാജിദ്, ഖബറുകളെ മസ്ജിദുകളായി സ്വീകരിക്കുന്നവരുമാണ് ജനങ്ങളിൽ നീചന്മാർ. അപ്പൊ ഇവിടെ ഖബറുകളെ മസ്ജിദുകളായി സ്വീകരിക്കുന്നവർ അവരെയും ശിറാറുന്നാസ് ജനങ്ങളിൽ നീചന്മാരിൽ എണ്ണുകയാണ്. ഖബറുകളെ മസ്ജിദുകളായി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഖബറിൻ്റെ അടുത്ത് ആരാധനക്ക് ഇടം കാണുക, അല്ലെങ്കിൽ ഖബറിടം കെട്ടി ഉയർത്തുക. രണ്ടും എന്താണ് യത്തഖിദുന ഖുബൂർ മസാജിദ് എന്ന് പറഞ്ഞതിൽ പെടും. ഇത് ഇമാം അഹ്മദ് റിവായത്ത് ചെയ്തിട്ടുണ്ട്, ഇമാം അബു ഹാത്തിമും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇമാം ഇബ്നു ഖുസൈമയും മറ്റൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതായ അസറാണ്. തെളിവ് സ്വീകരിക്കാവുന്നതായ അസറാകുന്നതിൽ ഇവിടെ ഈ ഒരു അധ്യായത്തിൽ ഏതാനും റിവായത്തുകളാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയത്. ഏത് വിഷയത്തിൽ? മക്ബറ മസ്ജിദായി സ്വീകരിക്കപ്പെടുന്ന വിഷയത്തിൽ. മക്ബറ മസ്ജിദായി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മക്ബറ നിർമ്മിക്കുകയും അതിനെ പള്ളിയാക്കി ഉയർത്തുകയും ചെയ്യുക. രണ്ടാമത്തേത് മക്ബറയെ ആരാധിക്കുവാനുള്ള ഇടമായിട്ട് സ്വീകരിക്കുക. ഇബാദത്ത് എടുക്കുന്നത് അള്ളാഹ് തന്നെയാണ്, പക്ഷേ അള്ളാഹ് ഇബാദത്ത് എടുക്കുവാൻ ഈ മക്ബറയുടെ പരിസരത്തെ ആളുകൾ തിരഞ്ഞെടുക്കുക. എങ്ങനെ? ആളുകളുടെ വിശ്വാസം, മഹാപുരുഷൻ, മഹത്തുക്കൾ, പുണ്യാളന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ഖബറിന്റെ പരിസരം, ആ ഖബറിനാൽ ബർക്കത്തുള്ളതാണ്, പോരിശയാക്കപ്പെട്ടതാണ്, അവിടെ ഇബാദത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ പ്രത്യേകം കബൂലുണ്ട്, അതിന് ദുആ ഇരുന്നാൽ ജവാബുണ്ട്, ഇങ്ങനെയാണ് ആളുകളുടെ വിശ്വാസം. അതിനാൽ അള്ളാഹ്ക്ക് നിസ്കരിക്കാനും അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യാനും തന്നെ ചിലരെന്ത് ചെയ്യും? ഖബറിടം തെരഞ്ഞെടുക്കും. അത് ഷിർക്കിനുള്ള വസീലയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവ്വിധം ഖബറുകളെ മസ്ജിദായി സ്വീകരിക്കുന്നവരെയാണ് ഈ ശപിക്കുന്നതും അവരെ അതിൽ നിന്ന് വിരോധിക്കുകയുമാണ് തന്റെ അവസാന നാളുകളിൽ, തന്റെ അവസാന നിമിഷങ്ങളിൽ എന്ന് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എത്രമാത്രം വിഷയം ഗൗരവമാണ്. ഇത് ഖബറിനരികിൽ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുന്നവരുടെ വിഷയമാണ്. എന്നാൽ ഖബറിനരികിൽ ഖബറാളിക്ക് ഇബാദത്ത് ചെയ്യുമ്പോൾ, ഖബറാളിയോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന, ഖബറാളിയോട് ദുആ ഇരക്കുന്ന, ഖബറാളിയോട് സങ്കടം പറയുന്ന, ഖബറാളിയോട് ആഗ്രഹം തേടുന്ന, ഖബറാളിയോട് ഖബറിൽ അടക്കം ചെയ്യപ്പെട്ടവനോട് രോഗം മാറാൻ തേടുന്ന, ഖബറാളിക്ക് വേണ്ടിയിട്ട് സുജൂദ് ചെയ്യുന്ന പല ഖബറുകൾ ഇടങ്ങളിലും കണ്ടില്ലേ? ഖബറിന് സുജൂദ്, അതാർക്കുള്ള സുജൂദ? അത് ഖബറാളിക്കുള്ള സുജൂദ. ചിലരുടെ ആദരവും ബഹുമാനവും ആ ഖബറിലേക്ക് തിരിഞ്ഞ് സുജൂദ് ചെയ്തിട്ടാണ്. ചിലർ സുജൂദ് ചെയ്യുമ്പോൾ ഖിബ്ലയിലേക്ക് മൂടിട്ട് ഖബറിലേക്ക് മുന്നിട്ട് സുജൂദ് ചെയ്യുന്ന രംഗങ്ങൾ വരെ കാണാൻ സാധിക്കും. ചിലർ ആദരവർപ്പിക്കാൻ എന്നോണം ഖബറിന് മുന്നിൽ സുജൂദ് ചെയ്യുന്നു, അത് ആ ഖബറാളിക്കുള്ള സുജൂദാണ്. അത് കൊടിയ ശിർക്കാണ്, മഹാപാപവുമാണ്. ഇവിടെ ഖബറിടം ആരാധനാലയമായി സ്വീകരിക്കൽ ശിർക്കിലേക്കുള്ള വസീലയാണ്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട കർക്കശ സംസാരം, ഒന്നുകിൽ എടുപ്പുണ്ടാക്കി അല്ലെങ്കിൽ അള്ളാഹ്ക്ക് ഇബാദത്തെടുക്കുവാൻ ഖബറിന്റെ പരിസരത്തെ തെരഞ്ഞെടുത്തുകൊണ്ടുള്ളതായ ആ രീതി, അതിനെതിരിലാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണാസന്നനായി കിടക്കുമ്പോൾ വരെ ഈ ഗൗരവമായ സംസാരം, ശപിച്ചുകൊണ്ടുള്ള എതിരിലുള്ള പ്രാർത്ഥന വരെ നടത്തുന്നത്. അപ്പോൾ ആ ഖബറാളിയോട് ദുആയിരക്കുന്ന, ഖബറാളിയോട് സങ്കടം പറയുന്ന, ഖബറാളിക്ക് സുജൂദ് ചെയ്യുന്ന അത്തരം മനുഷ്യന്മാരുടെ അവസ്ഥയും അവരുടെ ആ ചെയ്തിയുടെ അപകടവും എത്രമാത്രം വലുതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ എന്ന് നമുക്ക് ദുആയിരക്കാം. ഇവിടെ ഒരു വിഷയം അനുബന്ധമായിട്ട് മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിടത്തെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിടത്തെ ആരാധനിക്കാനുള്ള ഇടമാക്കുന്നതിനെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരോധിക്കുകയാണ്. അതേപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആയിരുന്നതായി വേറെയും ഇവിടെ ശേഖ നൽകിയിട്ടില്ല, റിപ്പോർട്ടുകളിൽ കാണാം. അള്ളാഹു മലാ തജാൽ ഖബരി വസന യുഅബദ്, അള്ളാഹുവെ എന്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന വസനാക്കരുതേ എന്ന് പറഞ്ഞിട്ടുണ്ട്, ബിംബമാക്കരുതേ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആയിരുന്നിട്ടുണ്ട്. അതിനാൽ തന്നെ സഹാബികൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ദുആ ശ്രവിച്ച, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദർശം പഠിച്ചത് ഉൾക്കൊണ്ട് ജീവിച്ച സഹാബികൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിടം ഒരിക്കലും ആരാധിക്കാനുള്ള ഇടമാക്കിയിട്ട് സ്വീകരിക്കുകയോ അവിധം ഖബറിനെ ആക്കുകയോ ചെയ്തിട്ടില്ല. എന്താ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ ഹാല് അവസ്ഥ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജറയിലാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജറയിൽ തിരുനബി വഫാത്തായി. നബിമാർ വഫാത്തായാൽ അവർ വഫാത്തായ ഇടങ്ങളിലാണ് അവർ മറമാടപ്പെടുക, അവരുടെ ഭൗതിക ശരീരം അവിടെയാണ് മറമാടപ്പെടുക. ചില അസറുകളിൽ കാണാം, ഇന്നൽ അംബിയ യുഖ്ബറൂന ഹൈസു യുഖ്ബദൂൻ, നബിമാർ എവിടെയാണ് അവരുടെ ആത്മാക്കൾ പിടികൂടപ്പെടുന്നത് അവിടെയാണ് അവർ ഖബറടക്കപ്പെടുക എന്നുള്ളത്. ഏതായാലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിടം വീടിന് പുറത്താക്കിയില്ല. കാരണം എന്താ? അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, അത് മസ്ജിദാക്കപ്പെടുമെന്ന് ഭയപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഖബറൊരുങ്ങി. ആ ഖബറിന്റെയും ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അറയുടെയും ഇടയിലൊരു മറണ്ടായിരുന്നു. പിന്നീട് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു വഫാത്തായി. ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിതാവ് അദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിനരികിൽ ഖബറിനിടം കിട്ടി, അദ്ദേഹം അവിടെ മറമാടപ്പെട്ടു. ഉമർ റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു വഫാത്തായതിനു ശേഷവും ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്റെ ഹുജറയിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. പിന്നീട് ഉമർ റളിയല്ലാഹു തആല അൻഹു ഷഹീദായപ്പോൾ അദ്ദേഹം അനുസരിച്ച് ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആലനെ സംബന്ധിച്ചനുസരിച്ച് ഉമർ റളിയല്ലാഹു തആലന്റെ ഭൗതിക ശരീരവും മറമാടപ്പെട്ടത് ആയിഷ റളിയല്ലാഹു തആലയുടെ ഹുജറയിൽ തന്നെയാണ്. ഉമർ റളിയല്ലാഹു തആലനു വഫാത്തായതിൽ പിന്നെ ആയിഷ റളിയല്ലാഹു തആലഹ തന്റെ ഹുജറയിൽ നിന്ന് മാറി താമസിക്കുകയാണ് ഉണ്ടായത്. ഹുജറ ഭദ്രമാക്കി. ഈ മൂന്ന് ഖബറുകൾ ഉൾപ്പെട്ട സ്ഥലം, അത് നാല് മൂലകളുള്ള ഹുജറ, അത് ഭദ്രമാക്കുകയുണ്ടായി. ചരിത്ര റിപ്പോർട്ടുകളിൽ ഖബറിടം കാണുന്ന രീതിയിലുള്ള ഒരു ചെറിയ ജനൽ പോലുള്ള ഒരു ഇടം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ജനലരി പോലുള്ള ഒരിടം മാത്രം, അതിലൂടെ മൂന്ന് ഖബറുകൾ കാണുന്ന രീതിയിൽ ഒരു ഹുജറയായിരുന്നു. അതിലായി ഈ ഖബറുകൾ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ, അത് പള്ളിക്ക് പുറത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ ജീവിച്ച നാളിൽ ഇപ്രകാരമായിരുന്നു ഖബറിന്റെ അവസ്ഥ, ഖബറുകളുടെ അവസ്ഥ. അമവികളുടെ ഖിലാഫത്തിൽ, ഖുലഫാ റാഷിദീങ്ങളുടെ കാലം കഴിഞ്ഞ് അമവികളുടെ ഖിലാഫത്തിൽ, മുആവിയ റളിയല്ലാഹു തആല അൻഹു തുടങ്ങിയുള്ള അമവികളുടെ ഖിലാഫത്തിൽ വലീദ് ബിൻ അബ്ദുൽ മലിക് ഭരണം നടത്തിയ കാലഘട്ടത്തിൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി മദീനയുടെ ഗവർണറായിരിക്കെ മസ്ജിദ് നബവി വിപുലീകരിച്ചു. ഈ വിപുലീകരണം നടന്ന വേളയിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജറയുടെ ചുറ്റും ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി മറ്റൊരു മതിൽ നിർമ്മിക്കുകയുണ്ടായി, ജിദാർ നിർമ്മിക്കുകയുണ്ടായി. ആ ജിദാർ അദ്ദേഹം നിർമ്മിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ ബൈന ബൈതി വ മിംബരി റൗദത്തു മിൻ റിയാദിൽ ജന്ന, എന്റെ വീടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം അത് സ്വർഗത്തിലെ ഒരു തോപ്പാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹു അവരുടെയൊക്കെ കബറുള്ള ഈ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജറ അത് നാല് കോണുള്ള ചുമരിനുള്ളിലാണ്. ആ ചുമരുകളെ ഉൾപ്പെടുത്തിയിട്ട് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു മതിലുണ്ടാക്കി, ചുമരുണ്ടാക്കി. ആ ചുമർ അദ്ദേഹം നിർമ്മിച്ചപ്പോൾ റൗളയിൽ നിന്നുള്ള കുറച്ച് ഭാഗം തേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ചുമര് നീണ്ടിട്ടുണ്ട് എന്നാണ് ചരിത്ര റിപ്പോർട്ടുകളിൽ കുറച്ച് ഭാഗം. എങ്ങനെയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഉണ്ടാക്കിയത്? ചരിത്ര റിപ്പോർട്ടുകളിൽ അത് മൂന്ന് കോണായിട്ട് എന്നാണ്, മൂന്ന് കോണായിട്ട് ആ പിന്നെ ചുമരുണ്ടാക്കിയെന്നാണ്. അതായത് ഖിബ്ലയുടെ ഭാഗത്തേക്ക്, അതായത് മസ്ജിദ് നബിയുടെ കിഴക്ക് തെക്ക് ഭാഗത്തേക്ക്, തെക്ക് ഭാഗത്തേക്ക് നീളത്തിലൊരു ചുമര്, പിന്നീട് വടക്ക് ഭാഗത്തേക്ക് ചെരിഞ്ഞ് കോണായിട്ട് രണ്ട് മതിലുകൾ, ഇങ്ങനെയായിരുന്നു ആ ചുമര് അദ്ദേഹം നിർമ്മിച്ചിരുന്നത് എന്നാണ്. ഇത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി മസ്ജിദ് നബവിയെ വിസ്തൃതി കൂട്ടിയപ്പോൾ അദ്ദേഹം നിർമ്മിച്ച ആ മതിലിന്റെ പ്രത്യേകതയാണ്. മുസല്ലസായിട്ട് കോണാകൃതിയിൽ, ത്രികോണാകൃതിയിലായിരുന്നു അദ്ദേഹം നിർമ്മിച്ചതായ ആ ജിദാർ ചുമര് എന്നുള്ളതാണ്. പിന്നീട് ചരിത്രത്തിൽ വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഷറഫാക്കപ്പെട്ട തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഭൗതിക ശരീരം അടക്കം ചെയ്യപ്പെട്ട ഖബർ, അതേപോലെ തന്നെ അബൂബക്കർ ഉമർ എന്നിവരുടെ ഖബർ, അത് ഉൾക്കൊണ്ട ആ ഇടത്തെ മറ്റൊരു ചുമരിനാൽ മറക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജറക്കുണ്ടായ ചുമരൊന്ന്, ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി നിർമ്മിച്ച ചുമരൊന്ന്, അതിന് ഫതഹ് ഉണ്ടായിരുന്നില്ല എന്നാണ്. എന്നാണ് അത് തുറന്ന് കബറിടം കാണുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല എന്നാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ. ആയിഷ അമ്മയുടെ ഹുജറയുടെ ആ ചതുര ചുമരനായിരുന്നു ഒരു ജനലഴി പോലെയുള്ള ഒരു ഇടമുണ്ടായിരുന്നത്, അതിലൂടെ കബർ കാണാമായിരുന്നു എന്നാണ്. എന്നാൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഉണ്ടാക്കിയതായ ഈ ത്രികോണാകൃതിയിലുള്ള ചുമരിന് ജനലഴി പോലെ തുറന്നൊരു സ്ഥലം കബർ നോക്കിക്കാണുന്ന രീതിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് മൂന്നാമത് ഒരു മതിൽ കൂടി നിർമ്മിച്ചതിനെ കുറിച്ച് ചരിത്ര റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. മൂന്ന് ചുമരുകൾ, അതിനുള്ളിലായിരുന്നു ഈ മൂന്ന് കബറുകൾ. അതിനെക്കുറിച്ചാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ നുനിയയിൽ പറയുന്നത്, ഫഅജാബ റബ്ബുൽ ആലമീന ദുആഹു വഅഹാതഹു ബിസലാസതിൽ ജുദ്റാനി ഹത്താ ഗദത് അർജാഉഹു ബിദുആഇഹി ഫീ ഇസ്സതിൻ വഹിമായതിൻ വസിയാനി. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തില്ല, അല്ലാഹുമ്മ ലാ തജഅൽ ഖബരി വസനൻ യുഅബദ്, അല്ലാഹുവേ എന്റെ ഖബറിടം ആരാധിക്കപ്പെടുന്ന വസനാക്കരുതേ എന്ന് പറഞ്ഞു. വസന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖബറിനും പറയും വിഗ്രഹത്തിനും പറയും. അപ്പൊ ആരാധിക്കപ്പെടുന്ന ഖബറിടം ആക്കരുതേ എന്ന് തിരുനബിയുടെ ദുആയുണ്ട്. അതിനെക്കുറിച്ച് ഇബ്നുൽ ഖയ്യിം പറയുകയാണ്, ഫഅജാബ റബ്ബുൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹു ഉത്തരമേകി ദുആഹു, ദുആഹു തിരുനബിയുടെ ദുആക്ക്, വഅഹാതഹു ബിസലാസത്തിൽ ജുദ്രാനി, മൂന്ന് ചുമരുകൾ കൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിടത്തെ അല്ലാഹു സുബ്ഹാന തആല വലയം ചെയ്തു. അതാണ് ഈ മൂന്ന് ഖബർ ചുമരുകൾ. ഹത്ത ഗദത് അർജാഉഹു ബിദുആഇഹി ഫീ ഇസ്സത്തിൻ വഹിമായത്തിൻ വസിയാനി, ഹത്ത ഗദത് അർജാഉഹു, ആ ഖബറിന്റെ ഭാഗങ്ങളായി തീർന്നു, ബിദുആഇഹി തിരുനബിയുടെ ദുആ കാരണത്താൽ, ഫീ ഇസ്സത്തിൻ വഹിമായത്തിൻ വസിയാനി, നിറഞ്ഞ സംരക്ഷണത്തിൽ, ആർക്കും തൊടാനോ ആർക്കും മണ്ണ് വാരാനോ ആർക്കും സുജൂദ് അവിടെ പോയി അയിമ ചെയ്യാനോ അതേപോലെ തന്നെ ആർക്കും കാണാന കഴിയാത്ത വിധം എന്ത് ചെയ്തു, മൂന്ന് ചുമരുകൾക്കുള്ളിൽ ആ കബറിടം ആയിത്തീർന്നു എന്നാണ് ഇബ്നുൽ ഖയ്യിം പറയുന്നത്. അവിടെ ഇബ്നുൽ ഖയ്യിം വഅഹാതഹു ബിസലാസത്തിൽ ജുദ്രാനി, മൂന്ന് ചുമരുകൾ കൊണ്ട് വലയം ചെയ്തു എന്ന് പറയുന്നുണ്ട്. ആ മൂന്ന് ചുമരുകളാണ് ഇപ്പോൾ നമ്മൾ കേട്ട് മനസ്സിലാക്കിയതായ ഈ മൂന്ന് ചുമരുകൾ. മാത്രവുമല്ല, ഒരു ഇരുമ്പിന്റെ മതിലിനെ കുറിച്ചും ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട്. അതെവിടെയാണ്, ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി നിർമ്മിച്ച മതിലുണ്ട്, ത്രികോണാകൃതിയിലുള്ള. അതേപോലെ തന്നെ പിൽക്കാലത്ത് നിർമ്മിക്കപ്പെട്ട മറ്റ് ഒരു ത്രികോണാകൃതിയിലുള്ള മതിലുമുണ്ട്. ഏകദേശം 6-ാം നൂറ്റാണ്ടിൽ ഉള്ള നിർമ്മാണമാണ് തോന്നുന്നത്, സംഗീകളുടെ കാലഘട്ടത്തിൽ. അതിനിടയിൽ, ഈ രണ്ട് മതിലുകൾക്കുമിടയിൽ ഒരു ഇരുമ്പിന്റെ മതില് വെച്ച സംഭവവും ചരിത്രത്തിൽ സുവിദിതമാണ്. ഇരുമ്പിന്റെ ഒരു മതില് ഈ രണ്ട് മതിലുകൾക്കിടയിലുണ്ട്. ആ മതിലിന്റെയും പ്രത്യേകത, അതിനും ഫതഹൊന്നുമില്ല, അതിന്റെ ഉള്ളിലൂടെ കാണുന്ന രീതിയിലല്ല, കാരണം വേറെ രണ്ട് മതിലുകൾ അപ്പുറപ്പുറം ഫതഹില്ലാത്ത രീതിയിലാണുള്ളത്. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിനെ മസ്ജിദായി സ്വീകരിക്കുക എന്നുള്ളത് സാധ്യമല്ല. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിധം ആ ഖബറിടത്തെ സംരക്ഷിച്ചിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആക്ക് ഇവിധം ഉത്തരമേകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഖബറിടത്തെ മസ്ജിദായി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നുകിൽ ഖബറിന് പുറത്ത് ആരാധനാലയം പണിയുക എന്നുള്ളതാണ്, അത് നടന്നിട്ടില്ല. പിന്നെ ഖബറിന്റെ അരികിൽ അള്ളാഹ്ക്ക് ഇബാദത്തെടുക്കുന്ന ഇടാക്ക് എന്നുള്ളതാണ്, അതിനും കഴിയില്ല. കാരണം എന്താ, ഇവിധം മതിലുകൾ കൊണ്ട് ആ ഖബറിടത്തെ സംരക്ഷിച്ചിട്ടുണ്ട്. ആരാധിക്കുന്ന ഇടമായ മസ്ജിദ് നബവി പള്ളി ഉണ്ടല്ലോ, അതിൽ നിന്ന് ദൂരെ ആയിക്കൊണ്ടാണ് മൂന്ന് നാല് മതിലുകൾക്ക് ഉള്ളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളുടെ ഖബർ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തിഹാദുൽ മസ്ജിദ്, മസ്ജിദായി സ്വീകരിക്കുക എന്നുള്ളത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിനെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ സ്ഥിതി ചെയ്യുന്ന റൗദയുടെ ഭാഗം, അത് മസ്ജിദ് നബവിയാണ്. പിൽക്കാലത്ത് പള്ളി വിസ്തൃതി കൂട്ടിയപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ സ്ഥിതി ചെയ്യുന്നതിന്റെ വടക്ക് ഭാഗം, അതും പള്ളിയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് നിസ്കരിക്കുമ്പോൾ ഖബറുള്ള ഭാഗം ത്രികോണാകൃതിയിൽ മുന്നിക്കാം, അതുകൊണ്ട് തന്നെ അതിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക എന്നുള്ളത് കഴിയൂല, കാരണം അത് കോണാകൃതിയിലാണ്. തുർക്കികളുടെ ഉസ്മാനിയ ഖിലാഫത്തിൽ തുർക്കികളുടെ ഭരണകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ കിഴക്ക് ഭാഗം അവിടെ പള്ളിയായിട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെയോ അത് അടക്കപ്പെട്ടതാണ്. കാരണം എന്താ, ആ ഭാഗത്ത് പള്ളിയായിട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ വടക്ക് ഭാഗത്തും അതേപോലെ പടിഞ്ഞാറ് ഭാഗത്തുമാണ് പള്ളി, എന്നാൽ കിഴക്ക് ഭാഗം പള്ളിയായിരുന്നില്ല. പക്ഷെ തുർക്കികളുടെ കാലഘട്ടത്തിൽ ഖുറാഫാത്തിന്റെ ആളുകൾ, കുബൂരികൾ എന്ത് ചെയ്തിട്ടുണ്ട്? അവരെ ആ ഭാഗത്ത് തുറക്കുകയുണ്ടായിട്ടുണ്ട്. എന്തിന്? ആ ഭാഗത്ത് തുറന്നിട്ടുണ്ടെങ്കിൽ ഖബർ ചുറ്റാൻ പറ്റും, തവാഫ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഷിർക്കിന്റെ ആളുകൾക്ക് തവാഫ് ചെയ്യാൻ സൗകര്യപ്പെടുമാർ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ തുറന്നിരുന്നു, അങ്ങനെ തവാഫ് നടന്നിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ആലി സോഹദിന്റെ ഭരണം നിലവിൽ വന്നതിൽ പിന്നെ ആ ഭാഗം അടക്കുകയാണ് ചെയ്തത്. അവിടെ നിസ്കരിക്കാൻ വേണ്ടണ്ടായിരുന്നില്ല, ഏത് ഭാഗത്ത്? കിഴക്ക് ഭാഗത്ത്. പിന്നെ ആ ഭാഗം അടച്ച് സിയാറത്തിന്റെ സന്ദർഭത്തിൽ സലാം പറയാനും സിയാറത്ത് നിർവഹിക്കുവാനും ആ ഇടം തുറക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇന്നും അതിലൂടെ കടന്നു വന്ന് വട്ടത്തിൽ കറങ്ങാൻ പറ്റുന്ന രീതിയിൽ അവിടെ കഴിയുള്ള കാരണാഭാഗം മുൻഭാഗം അടച്ചിട്ടിട്ട് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ പിന്നെ കിഴക്ക് ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ സിയാറത്തിനും സലാം പറയാനും തുറക്കുമായിരുന്നു. എന്നാൽ അതിൽ കടന്നു വന്ന് ഒരു തവാഫ് നിർവഹിക്കുന്ന രീതിയിൽ ഉള്ള തുടർച്ചയായ അവസ്ഥ അത് തുർക്കികളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഉസ്മാനിയ ഖിലാഫത്തിൽ. പക്ഷെ അത് പിന്നീട് അത് അടക്കപ്പെടുകയുണ്ടായി. പിന്നെ ആ രീതിയിലാണ് ആ വിഷയത്തിൽ ചരിത്രത്തിൽ വായിക്കുവാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിനെ മസ്ജിദായി സ്വീകരിക്കുക എന്നുള്ളത്, അതിന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെതിരിൽ അതുണ്ടാവാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ദുആ ചെയ്തു. അതിനാൽ തിരുനബിയുടെ ഖബറിടം മസ്ജിദായി സ്വീകരിക്കുക, ഒന്നുകിൽ അതിന്മേൽ എടുപ്പുണ്ടാക്കിയിട്ട് ആരാധനാലയാക്കുക, അല്ലെങ്കിൽ ഖബർ ഉള്ള സ്ഥലം അതിനെ ഇബാദത്ത് എടുക്കുവാനുള്ള ഇടമാക്കി സ്വീകരിക്കുക. അത് കഴിയാത്ത വിധമാണ് ചുമരുകൾ കൊണ്ട് ആ ഇടത്തെ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു ഖയ്യിമിന്റെ കവിതയിൽ നമ്മൾ കേട്ടതുപോലെ. ഏതായാലും ഈ വിഷയത്തിൽ വന്ന ഏതാനും അസറുകളാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി കിതാബുൽ തൗഹീദിൽ നൽകിയത് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായത്. ഇനിയും ഈ വിഷയത്തിൽ ചില അസറുകളുണ്ട്. തുടർന്നുള്ള അധ്യായങ്ങളിൽ ഇൻഷാല്ലാ അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും, അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കുവാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈതിഹി ത്വയ്യിബീന ത്വാഹിരീൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.